ജിൽസ ജോയി എഴുതുന്നു, ആരുമറിയാതെ മെഡൽ സ്വന്തമാക്കിയവൾ. വിശുദ്ധ വിൻസെന്റിന്റെ തിരുനാളായിരുന്നു അന്ന്, 1830 ജൂലൈ 18. പതിവ് പോലെ സന്യാസിനിയായ കാതറിൻ ഉറങ്ങാൻ പോയി. രാത്രി ഏതാണ്ട് 11:30 ആയിരിക്കുന്നു. അപ്പോൾ മിന്നുന്ന വെളുത്ത വസ്ത്രം ധരിച്ച ഒരു ചെറിയ കുട്ടി അവളെ വന്ന് വിളിച്ചുണർത്തി. സിസ്റ്റർ, ചാപ്പലിലേക്ക് വരൂ, പരിശുദ്ധ കന്യക അവിടെ കാത്തിരിക്കുന്നു. അത് കേട്ട് അവൾ കുട്ടിയെ പിന്തുടർന്ന് പടികളിറങ്ങി ചാപ്പലിലേക്ക് പോയി. അവൻ്റെ കയ്യിൽ ഒരു മെഴുതിരി കത്തിച്ചു പിടിച്ചിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഇടനാഴികളിലെയും ചാപ്പലിലെയും മെഴുതിരികളെല്ലാം തനിയെ കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ കാതറിൻ സക്രാരിക്ക് മുൻപിൽ മുട്ടിൽ നിന്നു. പട്ടുവസ്ത്രം ഉലയുന്ന ശബ്ദം കേട്ട് അവൾ മുകളിലേക്ക് നോക്കി. മനോഹരിയായ ഒരു സ്ത്രീ അൽത്താരയുടെ പടികളിറങ്ങി വന്ന് കസേരയിലിരുന്നു. ഇത് പരിശുദ്ധ കന്യകയാണ്, കുട്ടിയുടെ ഉറക്കെയുള്ള സ്വരം. കാതറിൻ മുട്ടുകുത്തി. പരിശുദ്ധ കന്യകയുടെ മടിയിൽ തൻ്റെ കൂപ്പിയ കൈകൾ വെച്ച് ആ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ജീവിതത്തിലെ ഏറ്റവും മധുര നിമിഷം. പരിശുദ്ധ കന്യക അവളോട് സംസാരിച്ചു. എൻ്റെ കുഞ്ഞെ, നിനക്കായി നല്ല ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ കന്യക പറഞ്ഞു. പക്ഷേ എന്താണതെന്ന് അപ്പോൾ പറഞ്ഞില്ല. പകരം അടുത്ത 40 കൊല്ലത്തിൽ ഫ്രാൻസ് സഹിക്കാനിരിക്കുന്നതിനെപ്പറ്റി പറഞ്ഞു. അൽത്താരയ്ക്ക് കീഴെ വരിക, വലുതും ചെറുതുമായ കൃപകൾ ചോദിക്കുന്ന എല്ലാവരിലേക്കും ചൊരിയപ്പെടുന്നു. കാതറിൻ അവൾക്ക് ചോദിക്കാനുള്ളതെല്ലാം അമ്മയോട് ചോദിച്ചു. അമ്മയെല്ലാം കേട്ട് ശാന്തമായി മറുപടി പറഞ്ഞു. അവസാനം അമ്മ പുഞ്ചിരിച്ചു, കൈയുയർത്തി അനുഗ്രഹിച്ച് മറഞ്ഞുപോയി. കുഞ്ഞു ഗൈഡ് അവളെ തിരിച്ചു മുറിയിലെത്തിച്ചിട്ട് അപ്രത്യക്ഷനായി. ക്ലോക്കിൽ 2:00 അടിച്ചു. 4 മാസങ്ങൾക്കു ശേഷം 1830 നവംബർ 27 ഒരു ശനിയാഴ്ച വൈകുന്നേരം കാതറിൻ മറ്റ് സന്യാസിനികൾക്കൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് കേട്ടതുപോലെ വസ്ത്രമുലയുന്ന ശബ്ദം കേട്ടു. അവളുടെ ഉള്ളിൽ സന്തോഷം തിരതല്ലി. കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് ഒരു ഗ്ലോബിൻ്റെ മുകളിൽ വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അമ്മ കാതറിനോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന മാതൃകയിൽ ഒരു മെഡൽ നിർമ്മിക്കുക. ഇത് അണിയുന്നവർ പ്രത്യേകമായി വലിയ കൃപകൾ സ്വന്തമാക്കും. കാതറിൻ അടുത്ത 19 മാസങ്ങൾക്കുള്ളിൽ ഒരേ ദർശനം 5 പ്രാവശ്യം കൂടി കണ്ടു. കുമ്പസാരക്കാരനായ ഫാദർ അലഡലിനോട് മാത്രമാണ് മറ്റാരോടും വെളിപ്പെടുത്തരുതെന്ന് വ്യവസ്ഥയോടെ അവൾ എല്ലാ കാര്യവും പറഞ്ഞിരുന്നത്. ഫാദർ അലഡൽ സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്താതെ ദർശനങ്ങളെപ്പറ്റി പാരീസിലെ ആർച്ച് ബിഷപ്പിനെയും മറ്റ് ചുമതലപ്പെട്ടവരെയും അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മെഡൽ അഥവാ മാതാവിൻ്റെ അത്ഭുത കാശുരൂപം പ്രചരിപ്പിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. ദർശനങ്ങൾ ആധികാരികമാണോ എന്നത് വിലയിരുത്താനുള്ള കാനോനിക അന്വേഷണത്തിന് ശേഷം ആദ്യം ഫ്രാൻസിലും പിന്നീട് ലോകം മുഴുവനിലും അത് സംസാര വിഷയമായി. ദർശനം ലഭിച്ചത് ആർക്ക് എന്ന് മാത്രം ആരും അറിഞ്ഞില്ല, അവളുടെ തന്നെ സഭാസമൂഹത്തിലുള്ളവർ പോലും. ഇതിനിടയിൽ പാരീസിന് പുറത്ത് പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു ശരണാലയത്തിൽ എളിയ ജോലികൾ ചെയ്ത് സിസ്റ്റർ കാതറിൻ ഒളിക്കപ്പെട്ട ജീവിതം നയിച്ചു. അടുക്കള ജോലികളും അലക്ക് ജോലികളും വയസ്സായവരുടെ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കലും എല്ലാം അവൾ സന്തോഷത്തോടെ ചെയ്തു. അവിടെയുള്ള ഒരാൾ പോലും അന്ത്യകൂദാശ സ്വീകരിക്കാതെ മരിച്ചിരുന്നില്ല. 1842 വരെ 10 കൊല്ലത്തിനുള്ളിൽ 250 മില്യൺ മെഡലുകളാണ് ഉണ്ടാക്കിയത്. പിന്നീട് എണ്ണാൻ കഴിയാത്തത്ര. 1842 അൽഫോൻസ് റാറ്റിസ് ബോണിൻ്റെ മാനസാന്തരം മെഡലിൻ്റെ പ്രസിദ്ധി ലോകമെങ്ങും എത്തിച്ചു. അവസാന ദർശനത്തിന് ശേഷം പരിശുദ്ധ അമ്മ കാതറിനോട് പറഞ്ഞു, ഇനി നീ എന്നെ കാണുകയില്ല, പക്ഷേ നിന്റെ പ്രാർത്ഥനകളിൽ എൻ്റെ സ്വരം കേൾക്കും. ആ വാഗ്ദാനം അവളുടെ ജീവിതത്തിൽ മുഴുവൻ വലിയ ആശ്വാസമായി. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം നിറവേറ്റുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ. എളിമയിലും മറയ്ക്കപ്പെട്ടും തൻ്റെ ജീവിതം പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ദൈവത്തിന് സമർപ്പിച്ച് അവൾ കഴിഞ്ഞുകൂടി. 1876 മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പാണ് ദർശനങ്ങളുടെ ആധികാരികതയിൽ ആർക്കും സംശയമില്ലാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകയുടെ നിർദ്ദേശപ്രകാരം തൻ തനിക്കായിരുന്നു ദർശനങ്ങൾ ലഭിച്ചതെന്ന് അവൾ വെളിപ്പെടുത്തിയത്. 1947 ജൂലൈ 27 ഈ സന്യാസിനിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനിടയിൽ പിയൂസ് 12-ാമൻ പാപ്പ വിശേഷിപ്പിച്ചത് സെയിൻ്റ് ഓഫ് സൈലൻസ് എന്നായിരുന്നു. നിശബ്ദതയുടെ ഈ വിശുദ്ധയാണ് വിശുദ്ധ കാതറിൻ ലബോറെ. 1806 മെയ് 2 ഫ്രാൻസിലെ ബർഗണ്ടിയിലെ ചെറിയ ഗ്രാമത്തിൽ കാതറിൻ ലബോറെ ജനിച്ചത്. അറിയപ്പെടുന്ന കർഷകനായ പീറ്റർ ലബോറയുടെയും മുൻ സ്കൂൾ അധ്യാപികയായ മേരി ലൂയിസിൻ്റെയും 11 മക്കളിൽ 9-ാമത്തവൾ. 9-ാമത്തെ വയസ്സിൽ അവൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു. അമ്മയുടെ മുറിയിലുള്ള പരിശുദ്ധ അമ്മയുടെ രൂപത്തെ കസേരയിൽ കയറി നിന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, പരിശുദ്ധ കന്യകേ, അങ്ങാണ് ഇനി എൻ്റെ അമ്മ. കാതറിന് 12 വയസ്സുള്ളപ്പോൾ മൂത്ത ചേച്ചി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിൽ ചേർന്നു. വീട് നോക്കേണ്ട ജോലി അവൾക്കായി. പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 10 കിലോമീറ്റർ താണ്ടി അവൾ എല്ലാ പ്രഭാതത്തിലും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. ഇടയ്ക്ക് അടുത്തുള്ള ചാപ്പലിലും പോയി പ്രാർത്ഥിക്കും. ഒരിക്കൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ഒരു മഠം സന്ദർശിക്കവേ സഭാസ്ഥാപകനായ വിൻസെൻ്റ് ഡി പോളിൻ്റെ ചിത്രം കണ്ടു. അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്, ഇതേ ആളാണ് ഒരിക്കൽ സ്വപ്നത്തിൽ നീ എൻ്റെ അടുക്കിലേക്ക് സന്തോഷത്തോടെ വരും, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞതെന്ന്. വിവാഹ ആലോചനകൾ ഒരുപാട് വന്നെങ്കിലും എല്ലാം അവൾ നിരസിച്ചു. ഒരു കന്യാസ്ത്രീയാകാൻ അവൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൻ അതിന് എതിരായിരുന്നെങ്കിലും അവസാനം സമ്മതം കൊടുത്തു. അങ്ങനെ 1829 അവൾ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സമൂഹത്തിൽ ചേർന്നു. ദരിദ്രരോട് ചേർന്ന് അവൾ പ്രവർത്തിച്ചു. എഴുതാനും വായിക്കാനും പഠിച്ചു. ഈശോയോടുള്ള അടുപ്പത്തിൽ വളർന്നു. 1830 നൊവിഷ്യേറ്റിൽ പ്രവേശിച്ചു. ആ വർഷം തന്നെയാണ് മെഡൽ അവൾക്ക് വെളിപ്പെടുത്തപ്പെട്ടതും. പിന്നീട് മറയ്ക്കപ്പെട്ട ജീവിതമാണല്ലോ അവൾ നയിച്ചിരുന്നത്. വീണ്ടും വർഷങ്ങളോളം നീണ്ട വിശുദ്ധ ജീവിതം. 1876 ഡിസംബർ 31 അവൾക്ക് അന്ത്യകൂദാശം നൽകപ്പെട്ടു. സന്തോഷവും ശാന്തതയുമായിരുന്നു ആ മുഖത്ത്. മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നമ്മുടെ കർത്താവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിൻസെൻറ്റിൻ്റെയും അടുത്തേക്കല്ലേ പോകുന്നത്. 1933 പുറത്തെടുത്തപ്പോഴും കാതറിൻ്റെ ശരീരം ജീർണിക്കാതെ കാണപ്പെട്ടു. ഇന്നും പാരീസിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അത്ഭുത മെഡലിൻ്റെ രൂപരേഖ പറഞ്ഞുകൊടുത്ത ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ചാപ്പലിൽ അവളുടെ ശരീരം മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്.